ஓம் நம சிவாய. யூ ஆர் அபவுட் டு லிசன் முண்டகோபனிஷத் டிவைன் டிஸ்கோர்ஸ் பிரசன்டட் பை கைவல்யானந்த சுவாமிகள். ஓம் நம சிவாய.
முண்டகோபனிஷத் 9வது மந்திரம். எஸ் சர்வ எஸ் சர்வவித் எஸ் ஞானமயம் தப நாமம் ஜாயதே. அர்த்தம் உபசம் ஹரன் வசஞ்சேஷு மந்திரோ வட்சியமானார்த்தம் ஆஹா. இதுவரை பரஞ்ச காரியங்கள் உபசம்ஹரிக்கான் வேண்டி ആ താല്പര്യത്തോടു കൂടി ഇങ്ങനെയുള്ള മന്ത്രത്തിന്റെ അർത്ഥത്തെ പറയുന്നു. ഇതുവരെ പറഞ്ഞത് എന്താണ്? സർവഭൂതങ്ങൾക്കും കാരണമായിരിക്കുന്ന ബ്രഹ്മം, അത് മായ, ത്രിഗുണാത്മികയായ മായ, ഗുണങ്ങൾ സാമ്യാവസ്ഥയിലുള്ള മായ, മായയാകുന്ന ഉപാധിയോടുകൂടിയിരിക്കുമ്പോൾ അത് വിരാട്. അതുതന്നെ പ്രാണൻ, മനസ്സ് എന്നീ ഉപാധികളോടുകൂടിയിരിക്കുമ്പോൾ അത് ഇരണ്യഗർഭൻ. അവിടെ നിന്ന് സൃഷ്ടി ആരംഭിക്കുന്നു. ആ സൃഷ്ടിയിൽ കർമ്മങ്ങളും കർമ്മഫലങ്ങളും അതനുഭവിക്കേണ്ട സപ്തലോകങ്ങളും എല്ലാം വരുന്നു. അതാണ് ഉക്തമേവ അർത്ഥം എന്ന് പറഞ്ഞ കാര്യം. അപ്പൊ അത് പരവിദ്യയുടെ വിഷയമായിരിക്കുന്ന ആത്മാവാണ് എന്നും പറഞ്ഞു. സ ഉക്തലക്ഷണോ അക്ഷരാക്കിയ സർവജ്ഞ സാമാന്യേന സർവജ്ഞാനാദി സർവജ്ഞ സർവജ്ഞ അതിനെ വ്യാഖ്യാനിക്കുന്നു. ഉക്തലക്ഷണോ അക്ഷരാക്കിയ സർവജ്ഞ അക്ഷരം എന്നും പറഞ്ഞതായ ആ സർവജ്ഞൻ, സർവജ്ഞൻ എന്നാൽ എന്താണ് പറയുന്നു? സാമാന്യേന സർവജ്ഞാനാദീതി സർവജ്ഞ. സാമാന്യമായി സർവത്തെ പറയുന്നു. സാമാന്യേന സമഷ്ടിരൂപേണ മായാഖ്യേന ഉപാധിന, മായയാകുന്ന ഉപാധിയിൽ ഇരുന്നുകൊണ്ട് സർവജ്ഞനായ ഈശ്വരനായി സർവത്തെ അറിയുന്നു. ഈശ്വരൻ സർവജ്ഞനാണ് എന്നുള്ള രീതിയിൽ. അടുത്ത് സർവവിത്ത്, സർവജ്ഞനെന്നും സർവവിത്ത് എന്നും പറഞ്ഞാൽ ഒരേ അർത്ഥം തന്നെ, സർവത്തെ അറിയുന്നവൻ എന്നർത്ഥം. പിന്നെ എന്തിനിത് ആവർത്തിച്ചു എന്ന് പറയുന്നു? വിശേഷേണ സർവം എത്തി സർവ വിശേഷരൂപത്തിൽ സർവത്തെയും അറിയുക. അതങ്ങനെ വിശേഷരൂപത്തിൽ അറിയുന്നത്, സാമാന്യ രൂപത്തിൽ അറിയുന്നത്. പ്രപഞ്ചം, ഇത് പഞ്ചഭൂതാത്മകമാണ് എന്നറിയുന്നത് സർവജ്ഞതയാണ്, സാമാന്യമായി അറിയുന്നു. പക്ഷെ അത് വിശേഷ അറിവാകുന്നില്ല. വിശേഷ അറിവാകുമ്പോൾ ഓരോ പദാർത്ഥങ്ങളും അതിലെ അതിൻ്റെ കാരണമെന്താണ്, അതിൻ്റെ സ്വരൂപം എന്താണ് എന്നിങ്ങനെ വിശേഷിച്ചറിയും. അത്തരത്തിലുള്ള സർവജ്ഞത അത് ഈശ്വരന് മാത്രമേ കഴിയൂ. അല്ലാതെയുള്ള സർവജ്ഞത എല്ലാവർക്കും ഉണ്ട്. എന്താണ് ഈ പ്രപഞ്ച കാരണം? ബ്രഹ്മമാണ്. അപ്പൊ സർവകാരണത്തെ അറിയുന്നു, അത് സർവജ്ഞതയാണ്. പക്ഷെ അതുകൊണ്ടായില്ല, ഈ പ്രപഞ്ചത്തിലെ ഓരോ അംശത്തിൻ്റെയും കാരണം എന്താണ്, അതെങ്ങനെ ഉണ്ടാകുന്നു, അങ്ങനെ അറിയുക. കാലത്തെക്കുറിച്ചും ദേശത്തെക്കുറിച്ചും ഒന്നും അജ്ഞേയമായിരിക്കാതിരിക്കുക. സർവവിത്ത് അതാണ് വിശേഷമായിട്ട് അറിയുക. സർവജീവികളും കർമ്മത്തിന്റെ ഫലത്തെ അനുഭവിക്കുന്നു, അത് സാമാന്യമായ അറിയാം. കർമ്മമാണ് ജന്മത്തിന് കാരണം, സാമാന്യമായി അറിയാം. വിശേഷത്തിൽ ഇന്ന ജീവി ഇന്ന ജന്മം കൊണ്ട് ഇന്ന കർമ്മം കൊണ്ട് ഇന്ന ജന്മത്തെ സ്വീകരിച്ചിരിക്കുന്നു, അങ്ങനെ അനന്തമായ ജീവന്മാരുടെ എല്ലാം കർമ്മം, കർമ്മസംസ്കാരം, കർമ്മഫലം, കർമ്മഗതി ഇതെല്ലാം അറിയുക. അത് വിശേഷരൂപത്തിൽ അറിവ് സർവവിത്ത്. ആ സർവവിത്ത് എന്താണോ, കാലം കൊണ്ടോ ദേശം കൊണ്ടോ ഒന്നും വിവഹിതമായിരിക്കുന്നില്ല. കാലം കൊണ്ട് വിവഹിതമായിരിക്കുന്നു സാധാരണ സർവജ്ഞത എന്ന് പറയുന്നു. പറയുന്നത് എന്താണ്, സർവത്തിനും കാരണം കാലമാണോ? സർവജ്ഞതയാണ്, പക്ഷേ കാലവ്യവധാനം വരും. കഴിഞ്ഞു പോയതൊന്നും അറിയാൻ കഴിയുന്നില്ല, ഇനി വരാൻ പോകുന്ന അറിയാൻ കഴിയുന്നില്ല. സർവവിത്ത് എന്ന് പറയുമ്പോൾ ആ ദോഷം പരിഹരിക്കുന്നു. കഴിഞ്ഞു പോയതെല്ലാം അറിയാൻ കഴിയുന്നു, വരാൻ പോകുന്ന എല്ലാം അറിയാൻ കഴിയുന്നു. അതാണ് ഈശ്വരന്റെ പ്രത്യേകത. ഭൂതഭാവികളെല്ലാം അറിയുന്നു. ദേശം, ദേശം കൊണ്ട് വ്യവധാനം വരുന്നു. ഈ ദേശത്തിൽ ഇരിക്കുമ്പോൾ അന്യദേശത്തിൽ ഉള്ളതിനറിയാൻ കഴിയുന്നില്ല, അന്യദേശത്തിൽ ഇരിക്കുമ്പോൾ ഈ ദേശത്തുള്ളതിനറിയാൻ കഴിയുന്നില്ല. ഇവിടെ തന്നെ ഈ സങ്കുചിതമായ ദേശത്ത് സർവജ്ഞത സംഭവിക്കുന്നില്ല സാധാരണ ജീവന്മാർക്ക്. അതാ ദേശത്തുള്ളത് അറിയാൻ കഴിയുന്നു, കൺമുൻപിലുള്ളതേ കാണാൻ കഴിയുന്നുള്ളൂ. സർവവിത്ത് അങ്ങനെയല്ല, ദേശവ്യവധാനമില്ല. ഇവിടെ ഇരുന്നാലും സർവദേശത്തിലുള്ളത് കൺമുമ്പിൽ കാണുന്നു, മനസ്സുകൊണ്ടറിയുന്നു. അപ്പോൾ അത് സർവവിത്തായി. അതാണ് വിശേഷിയുള്ള സർവം വ്യക്തി. ഇത് ഈശ്വരന് മാത്രമേ സാധ്യമാകൂ. വിശേഷിയുള്ള സർവം വ്യക്തി എന്നുള്ളതിന് വേറെ വ്യാഖ്യാനം പറയുന്നുണ്ട്. വിഷ്ടരൂപേണ അവിദ്യ അഖ്യന ഉപാധിന അനന്ത ജീവഭാവം ആപന്ന, അങ്ങനെ പറയുന്നു അനന്തഗിരി. ജീവൻ അറിയുന്നുണ്ട്. ഒരു ജീവന്റെ അറിവ് വളരെ പരിച്ഛിന്നമാണ്, കാലദേശങ്ങൾ കൊണ്ട് പരിമിതപ്പെടുത്തിയിരിക്കുന്നു. പക്ഷെ ഈ ദേശത്തിരുന്ന് മാത്രമേ ഒരു ജീവൻ അറിയാൻ കഴിയുന്നുള്ളൂ. അതേസമയം അന്യദേശത്തിരുന്ന് മറ്റൊരു ജീവൻ അറിയുന്നു. ഈ കാലത്തിലെ ഒരു ജീവൻ അറിയാൻ കഴിയുന്നുള്ളൂ, പക്ഷെ പൂർവ്വകാലങ്ങളിലിരുന്ന ജീവന്മാർ അതറിഞ്ഞിരുന്നു. ഭാവിയിൽ ഉള്ളത് ഇവിടെ ഇരുന്ന് ഈ കാലത്തിലിരുന്ന് ജീവൻ അറിയാൻ കഴിയുന്നില്ല, പക്ഷെ ഭാവിയിൽ ഉണ്ടാകുന്ന ജീവന്മാർ അതറിയും. അങ്ങനെ നോക്കുമ്പോൾ ജീവന്മാർ അനന്തമായതുകൊണ്ട് സർവജീവന്മാരുടെ അനുഭവത്തിൽ എടുക്കുക, അപ്പോൾ ഒരു സർവജ്ഞത വരും. അവിടെ കാലദേശ വ്യവധാനങ്ങളൊന്നും കൂടാതെ സർവജീവന്മാരുടെയും അറിവ് അങ്ങനെ എടുക്കാം. സർവവിത്ത്. അപ്പോൾ ആ ഈ പരബ്രഹ്മം തന്നെ സർവരൂപ ജീവരൂപത്തിലിരുന്നു അനന്തസ്വരൂപനായി സർവത്തെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. അങ്ങനെയും പറയാം. പക്ഷെ എന്നാലും അവിടെ ഓരോ ജീവന്റെയും അറിവ് പരിച്ഛിന്നവും പരിമിതവുമാണ്. ഈ കാലത്തിൽ അറിഞ്ഞാൽ തന്നെ ഈ കാലത്തുള്ള സർവത്തെ അറിയുന്നില്ല ഒരു ജീവൻ. ഈ ദേശത്തുള്ള സർവത്തെ അറിയുന്നില്ല, പരിമിതിയുണ്ട്. ശരിയായ സർവവിത്വം എന്ന് പറയുന്നത് എന്താണ്? ഒരു പരിമിതിയും കൂടാതെ സർവത്തെയും അറിയുക. അവിടെ ഈശ്വരന്റെ അറിവിനെ മറയ്ക്കാനൊന്നുമില്ല. അതുകൊണ്ട് സർവജ്ഞ സർവവിത്ത്, വിശേഷന സർവം വ്യക്തി സർവവിത്ത്. അത് ഈശ്വരന് മാത്രമേ സാധ്യമാവും, ബ്രഹ്മജ്ഞാനിക്കും ഒന്നും സാധ്യമല്ല. യസ്യ ജ്ഞാനമയം ജ്ഞാനവികാരമേവ സർവജ്ഞലക്ഷണം തപോന ആയാസലക്ഷണം ജ്ഞാനമയം തപ. ജ്ഞാനം തന്നെയാണ് തപസ് എന്ന് പറയുന്നത്. തപസ് സൂചിപ്പിക്കുന്ന യത്നത്തെയാണ് പ്രയത്നത്തെ. അപ്പൊ ഈശ്വരൻ സർവജ്ഞനായിരിക്കുന്നു എന്ന് പറഞ്ഞു. ഈശ്വരൻ സർവശക്തനുമാണ്. എന്തുകൊണ്ട് സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളെല്ലാം ഈശ്വരൻ തന്നെ നിർവഹിക്കുന്നു? ഈ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ ജീവനും നിർവഹിക്കുന്നുണ്ട്, ജീവൻ സൃഷ്ടിക്കുന്നു, പരിപാലിക്കുന്നു, നശിപ്പിക്കുന്നു. പക്ഷെ അവിടെ ജീവനും ആയാസം, യത്നം ആവശ്യമാണ്. ഈശ്വരൻ അങ്ങനെയല്ല, യത്നം കൂടാതെ തപഹ സർവജ്ഞ ലക്ഷണം, ആയാസ ലക്ഷണം, അവിടെ ആയാസം. തുടർന്ന് ദേവന്മാരും മറ്റുമൊക്കെ സൃഷ്ടിക്കുമ്പോഴേക്ക് ആയാസം വരും. ജീവൻ എത്ര ഉയർന്ന നിലയിലെത്തിയാലും ശരി, അതിന് ആയാസം ആവശ്യമാണ്, യത്നം. ഈശ്വരൻ അങ്ങനെയല്ല, അവിടെ ആയാസരഹിതമായി ഇരിക്കുന്നു ജ്ഞാനമയമായ തപസ്. ഈശ്വരനെ സൃഷ്ടിക്ക് ആയാസം ഇല്ല, ഈശ്വരൻ എന്നത് സഹജമായി സംഭവിക്കുന്നു. തസ്മാത് യഥോക്ത സർവജ്ഞാത് ഏത് ദുഃഖം കാര്യലക്ഷണം ബ്രഹ്മ ഹിരണ്യഗർഭാഖ്യം ജായത്തെ. ഒന്നുമ്പ് പറഞ്ഞ തസ്മാത് ഏത് ബ്രഹ്മ, ഇങ്ങനെയെല്ലാമുള്ള സർവജ്ഞനും സർവശക്തനുമായിരിക്കുന്ന ആ ബ്രഹ്മത്തിൽ നിന്ന് ഉത്തം കാര്യലക്ഷണം ബ്രഹ്മ ഹിരണ്യഗർഭാഖ്യം ഹിരണ്യഗർഭൻ ഉണ്ടാകുന്നു. അത് വിരാട് രൂപിയായി ഹിരണ്യഗർഭനാകുന്നു. അതെല്ലാം സഹജമായി സംഭവിക്കുന്നു, ആയാസരഹിതമായി സംഭവിക്കുന്നു. കിഞ്ച നാമാസോ ദേവദത്ത യജ്ഞദത്ത ഇത്യാദി ലക്ഷണം, ആ ബ്രഹ്മത്തിൽ നിന്നാണ് നാമരൂപം രൂപമിതം ശുക്ലം നീലം ഇത്യാദി അന്നഞ്ച വ്രീഹിയവാദി ലക്ഷണം ജായത്തെ. അതിൽ നിന്ന് നാമരൂപങ്ങളും അന്നവും ഉണ്ടാവും. കഴിഞ്ഞ മന്ത്രത്തിൽ അന്ന ശബ്ദം വന്നു, പക്ഷെ അവിടെ അന്നശബ്ദത്തിന് വേറെ അർത്ഥം പറഞ്ഞു. വിരാട് പ്രാണൻ വന്നു, ഹിരണ്യഗർഭൻ എന്ന് പറഞ്ഞു. എന്തുകൊണ്ട് ഇവിടെ അന്നം വീണ്ടും വരുന്നു? അവിടെ വ്രീഹിയവാദി ലക്ഷണം, വ്രീഹിയവ രൂപത്തിലുള്ള നമ്മൾ കഴിക്കുന്ന അന്നം തന്നെ. നാമം ദേവദത്ത യജ്ഞദത്ത നാമരൂപം, രൂപം എന്ന് വെച്ചാൽ ഇവിടെ നിറം എന്നുള്ള അർത്ഥത്തിൽ. നാമരൂപങ്ങളെ സൃഷ്ടിയിൽ അനന്തമാണ് സൃഷ്ടിയുടെ വൈചിത്രി. അത് എന്തൊക്കെയാണെന്ന് എണ്ണി തിട്ടപ്പെടുത്താൻ വയ്യ. പക്ഷെ ആ വൈചിത്രത്തെ മുഴുവൻ ഉൾക്കൊള്ളുന്നതാണ് നാമവും രൂപവും. സൃഷ്ടിയെ ജീവൻ ഗ്രഹിക്കുന്ന നാമരൂപങ്ങളിലൂടെയാണ്. അപ്പം നാമരൂപ സൃഷ്ടി എന്ന് പറഞ്ഞു കഴിയുമ്പോൾ സൃഷ്ടി പൂർണ്ണമായും ഉൾക്കൊണ്ടു കഴിഞ്ഞു. അതുകൊണ്ടാണ് നാമരൂപം എന്ന് പറയുന്നത്. അത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു, ആ ജീവന്റെ സംസാരയാത്ര തുടരുന്നു. എന്തിനെ ആശ്രയിച്ച്? അന്നത്തെ ആശ്രയിച്ച്. അതുകൊണ്ട് പിന്നെ അത് പറഞ്ഞു, അന്നമില്ലെങ്കിൽ ഈ സംസാരയാത്ര തുടരാൻ നിവൃത്തിയില്ല. അതുകൊണ്ട് അന്നത്തെ പറഞ്ഞു. പ്രധാനമായും മൂന്ന് കാര്യങ്ങളെ പറയുമ്പോൾ പ്രപഞ്ച സൃഷ്ടി മുഴുവൻ അതിൽ അന്തർഭവിച്ചു. സൃഷ്ടികർത്താവിനെയും പറഞ്ഞു ബ്രഹ്മ ഹിരണ്യഗർഭൻ. അത് കഴിഞ്ഞ ദിവസം നമ്മൾ വിശദീകരിച്ചാണ്. പൂർവമന്ത്രോക്ത ക്രമേണ ഇത്യവിരോധോ ദ്രഷ്ടവ്യോ. കഴിഞ്ഞ മന്ത്രം ഈ മന്ത്രവുമായിട്ട് വിരോധം വരുന്നുണ്ട്. അവിടെ ഭൂതയോനിയായിരിക്കുന്ന പരബ്രഹ്മത്തെ പറഞ്ഞു, വിരാട്ടിനെ പറഞ്ഞു, ഹിരണ്യഗർഭനെ പറഞ്ഞു. ഇവിടെ ആ ഹിരണ്യഗർഭനിൽ തുടങ്ങുന്ന സൃഷ്ടിയെക്കുറിച്ചും പറഞ്ഞു. ഇത് ക്രമമായിട്ടാണ് പറഞ്ഞു വരുന്നത്. രണ്ട് മന്ത്രത്തിലൂടെ സൃഷ്ടികർത്താവിനെയും സൃഷ്ടിയെയും ഇവിടെ വെളിപ്പെടുത്തുകയാണ്. ആ സൃഷ്ടിയുടെ സ്വഭാവത്തെയും സൃഷ്ടികർത്താവിന്റെ സ്വഭാവത്തെയും വെളിപ്പെടുത്തി. ഇത് വെളിപ്പെടുത്തുന്നിടത്ത് ഇനി പറയാൻ പോകുന്ന അപരാവിദ്യയുടെ പ്രത്യേകതകളെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. സർവജ്ഞ സർവവിദ് യസ്യ ജ്ഞാനമയം തപഃ തസ്മാദേതദ് ബ്രഹ്മനാമ രൂപം അന്നം ച ജായതേ. ഇതി അഥർവവേദീയ മുണ്ടകോപനിഷത്തി പ്രഥമ മുണ്ടകെ പ്രഥമ ഖണ്ഡ. അടുത്ത ദ്വിതീയ ഖണ്ഡമാണ്. തതേതത് സത്യം മന്ത്രേഷു കർമാണി കവയോ യാന്യപശ്യൻ താനി ത്രേതായാം ബഹുധാ സന്തതാനി താന്യാചരധ നിയതം സത്യകാമ ഏഷവപ്പന്ധ സുഹൃതസ്യ ലോകേ സാംഗവേദ അപരാ വിദ്യോക്ത ഋഗ്വേദ യജുർവേദ ഇത്യാദി. മുമ്പ് പറഞ്ഞ കാര്യത്തെ ഓർമ്മിപ്പിക്കുകയാണ്. സാംഗവേദം അത് അപരാവിദ്യയാണെന്ന് പറഞ്ഞു. അതിനെ ഋഗ്വേദം യജുർവേദം സാമം അധർമ്മം എന്നിങ്ങനെ പറഞ്ഞു. എത്തത് അദ്ദേശ്യം ഇത്യാദിനാ നാമരൂപം അന്നം ചജായത ഇത്യന്തേന ഗ്രന്ഥന ഉക്തലക്ഷണം അക്ഷരം ജയാവിദ്യ അധിഗമ്യത ഇതി പരാവിദ്യ സവിശേഷണ ഉക്ത. പരാവിദ്യയെക്കുറിച്ച് പറയുമ്പോൾ സവിശേഷണ വിശേഷണത്തോടു കൂടി ആ വിദ്യ പറയും. ആ വിദ്യ എന്തിനാണ് വെളിപ്പെടുത്തുന്നത്? വിദ്യയ്ക്ക് വിഷയം വേണമല്ലോ. അതിനുവേണ്ടി പറഞ്ഞു എത്തദ്ദേശ്യം വിദ്യയുടെ വിഷയത്തെ പറഞ്ഞു. നാമരൂപമന്നം ജായതേന അതുവരെ വിദ്യയുടെ വിദ്യ വെളിപ്പെടുത്തുന്നതിനെയാണ് പറഞ്ഞത്. അതിന് ജഗത് കാരണമായിട്ട് പറഞ്ഞു. അതിൽ നിന്ന് നാമരൂപം അന്നമെല്ലാം ഉണ്ടാകുന്നു എന്ന് പറഞ്ഞു. ത്യന്തേന ഗ്രന്ഥേന ഉക്തലക്ഷണം അക്ഷരം അത് യയാവിദ്യ അധിഗമ്യതേ അക്ഷര ആ അക്ഷരത്തെ വെളിപ്പെടുത്താനാണ് സൃഷ്ടിയെക്കുറിച്ച് പറഞ്ഞത്. അത് ഏത് വിദ്യയിലൂടെ അറിയാൻ കഴിയും? അത് പരാവിദ്യ സവിശേഷണ പരാവിദ്യയുടെ വിശേഷണമായിട്ടാണ് അദൃശ്യം എന്നും മറ്റും പറഞ്ഞത്. അധപരം അനയോർ വിദ്യയോർ വിഷയോ വിവേക്തവ്യോ. ഇനി ഈ രണ്ട് വിദ്യകളുടെയും വിഷയത്തെ വിവേചിക്കുന്നു. എന്തിനാ സംസാര മോക്ഷോ? ഒന്ന് സംസാരം, അപരാവിദ്യയുടെ വിഷയം സംസാരം, പരാവിദ്യയുടെ വിഷയം മോക്ഷം. ഇതി ഉത്തരവ് ഗ്രന്ഥ ആരഭ്യത. അതിനു വേണ്ടിയിട്ടാണ് ഇനി തദേത സത്യം എന്ന് പറഞ്ഞു ആ ഭാഗം ആരംഭിക്കുന്നത്. ഇവിടെ അപരാവിദ്യയുടെ വിഷയമായ സംസാരത്തെയും കാണിക്കുന്നു, പരാവിദ്യയുടെ വിഷയമായ മോക്ഷത്തെയും കാണിക്കുന്നു. തത്ര അപരാവിദ്യാവിഷയ കർത്രാദി സാധന ക്രിയാഫലഭേദരൂപ സംസാരോ അനാദിർ അനന്തോ ദുഃഖസ്വരൂപത്താർ ആതവ്യ പ്രത്യേകം ശരീരഭി സാമസ്തേന നദീസ്രോതോവത് അവ്യവച്ഛേദരൂപ സംബന്ധ തദ്വശമലക്ഷണോ മോക്ഷ പരവിദ്യാവിഷയോ അനാദി അനന്തോ അജരോ അമരോ അമൃതോ അഭയ ശുദ്ധ പ്രസന്ന സ്വപ്നപ്രതിഷ്ഠാലക്ഷണ പരമാനന്ദോ അദ്വൈതി. ഇവിടെ രണ്ടും ഒറ്റ വാചകത്തിൽ പറഞ്ഞിരിക്കുകയാണ്. പരാവിദ്യയും അപരാവിദ്യയും. ആദ്യം പറയുന്നു അപരാവിദ്യ വിഷയ കർത്രാദി സാധന ക്രിയാഫലഭേദരൂപ സംസാരം. കർത്രാദി സാധനം അതിനാവശ്യമാണ്. കർത്താവ് വേണം, കർമ്മം ചെയ്യുന്നതിന് കരണം വേണം, യാഗാദി കർണങ്ങൾ വേണം, ക്രിയ യാഗാദി ക്രിയകൾ വേണം, ഫലം സ്വർഗാദി ഫലങ്ങൾ, ഇങ്ങനെയുള്ള ഭേദങ്ങളോട് കൂടിയതാണ് അപര വിദ്യ. അത് തന്നെ സംസാരം. ജീവൻ കർമ്മം ചെയ്യുന്നു, കർമ്മത്തിന്റെ ഫലം അനുഭവിക്കുന്നതിന് വേണ്ടി വീണ്ടും ശരീരമെടുക്കുന്നു, ശരീരം നശിക്കുന്നു. അതുകൊണ്ട് സംസാരമായി. അതെന്താണ് അനാദിരനന്ത? അതിനാദിയില്ല, അനന്തവുമാണ്, അന്തവുമില്ല സംസാരത്തിൽ. എന്തുകൊണ്ട്? ആത്മബോധം വരുന്നതുവരെ അത് നശിക്കുന്നില്ല. ഇനി ആത്മബോധം പലർക്കും വന്നിട്ടും സംസാരം അന്യർക്ക് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് അത് അനന്തമാണ്. ഇതിനന്തം വരുന്നില്ല. അന്തം വന്നു കഴിഞ്ഞാൽ പിന്നെ ശാസ്ത്രം ഗുരു ഒന്നുമില്ലാതായിത്തീരും. പക്ഷെ ഇതങ്ങനെയല്ല. ഇവിടെ ശാസ്ത്രവും ഗുരുവെല്ലാം നിലനിൽക്കുന്നു. അതുകൊണ്ട് ഇത് അനന്തമാണോ? ആരാണോ ഇതിൽ നിന്ന് മുക്തരായിത്തീരുന്നത് അവർക്കിത് ശാന്തം, അന്യർക്കിത് അനന്തമാണോ? ദുഃഖരൂപത്വത് ഹാതവ്യഹ, ഈ സംസാരത്തെ ഉപേക്ഷിക്കണം, ത്യജിക്കണം, ഹനിക്കണം എന്നെന്തുകൊണ്ട് പറയുന്നു? ദുഃഖരൂപമായതുകൊണ്ട്. സംസാരം സുഖരൂപമാണെന്ന് ആർക്കും അനുഭവമില്ല. അതുകൊണ്ടാണ് അതിനെ ഉപേക്ഷിക്കണമെന്ന് പറയുന്നത്. പ്രത്യേകം ശരീരവിഹി സാമസ്ത്യാണ്, ഓരോ ജീവിയും ശരീര ജീവന്മാരും പൂർണ്ണമായിട്ട് ഇതിനെ ത്യജിക്കേണ്ടതാണ്. അപ്പോൾ ജനന മരണരൂപത്തിലെ ഈ സംസാരം, ഇത് സുഖദുഃഖ സമ്മിശ്രമാണ്. ഇതിൽ നിന്നും മോചനം ലഭിക്കാത്തിടത്തോളം കാലം ഇത് പൂർണ്ണമായും ദുഃഖരൂപം തന്നെ. അപ്പോൾ ഇത് കേൾക്കുമ്പോഴാണ് പലരും പറയുന്നത് ഈ വേദാന്തം വിശേഷിച്ചും അദ്വൈതം നിഷേധാത്മകമാണ് എന്ന് പറയും. എന്തുകൊണ്ട്? ജീവിതം മുഴുവൻ ദുഃഖരൂപമാണെന്ന് പറയും. പലരും ചോദിക്കും, ജീവിതം എങ്ങനെ ദുഃഖരൂപമാകും? ജീവിതത്തിന് സുഖമുണ്ടല്ലോ, രണ്ടും കൂടി ചേർന്നതാണല്ലോ. അപ്പൊ സുഖത്തെ സ്വീകരിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ പൂർണ്ണമായും ദുഃഖരൂപം എന്ന് പറഞ്ഞ് നിഷേധിക്കേണ്ട ആവശ്യം വരുന്നില്ല. അതുകൊണ്ട് ആധുനിക ചിന്തകർ, പുതിയ ആൾക്കാരെല്ലാം പറയും, വേദാന്തത്തിൽ ഇത് ദുഃഖമെന്ന് പറയുന്നത് നിഷേധാത്മകമായ കാഴ്ചപ്പാടാണ്, ഇതിൽ സുഖത്തെ അംഗീകരിക്കണം. സുഖവും ദുഃഖവും ഉണ്ടെന്ന് പറയാം. ദുഃഖമുള്ളതുകൊണ്ട് ദുഃഖരൂപം എന്ന് പറഞ്ഞാൽ സുഖമുള്ളതുകൊണ്ട് സുഖരൂപമാണ്. അതിനെന്തുകൊണ്ട് അംഗീകരിച്ചുകൂടെ ആണ് ഇവിടെ പറയുന്നത് സാമസ്ത്യം. അദ്വൈതത്തെ സംബന്ധിച്ചിടത്തോളം ഇതിൽ സുഖമുണ്ടെങ്കിൽ ആ സുഖത്തെയും ദുഃഖമെന്നാണ് പറയുന്നത്. സുഖവും ദുഃഖം തന്നെ. ചില അദ്വൈതികൾ തന്നെ ചിലർ പറയും, അദ്വൈതികളെന്ന് സ്വയം ധരിക്കുന്നവർ, ജീവിതം സുഖരൂപമാണ്, അതുകൊണ്ട് എനിക്ക് ജീവിച്ചാൽ മതി, ഇനിയും ജനിക്കണം, ജീവിതം ഇനിയും അനുഭവിക്കണം. ചിലർ പറയുന്ന അങ്ങനെയല്ല, ഞാൻ നിസ്വാർത്ഥനാണ്, ഞാൻ എനിക്ക് ലോകത്തെ സേവിക്കണം, ലോകത്തെ നന്നാക്കണം, അതുകൊണ്ട് എനിക്ക് ഇനിയും ജന്മം ആവശ്യമാണ്. അങ്ങനെ പറയുന്നവരുണ്ട്, എനിക്ക് നിസ്വാർത്ഥമായി സേവിക്കണം ലോകത്തെ, അതുകൊണ്ട് ജന്മം ആവശ്യമാണ്. അങ്ങനെ പറയുന്നതിന് അവർ പ്രമാണമായി സ്വീകരിച്ചിരിക്കുന്നത് അവതാര പുരുഷന്മാരെ മഹത്തുക്കളെയാണ്. കാരണം പുരാണങ്ങളിലും മറ്റും പറയുന്നു, എന്താണ്, ഭഗവാൻ തന്നെ അവതരിക്കുന്നു പല രൂപത്തിൽ. അപ്പോൾ ഭഗവാൻ തന്നെ അവതരിച്ച് ലോകത്തിന് ക്ഷേമം ചെയ്യുമ്പോൾ സംസാരിയായിരിക്കുന്ന ഞാനും നിസ്വാർത്ഥനായി എനിക്കും ലോകസേവനം ചെയ്യണം, അതുകൊണ്ട് എനിക്കും ഇനി അനേക ജന്മങ്ങൾ വേണം. ഇനി മറ്റു ചിലർ പറയുന്ന എന്താണോ, മോക്ഷത്തെ ആഗ്രഹിക്കുന്നവൻ സ്വാർത്ഥനാണ്, കാരണം അവൻ അവന്റെ മോക്ഷത്തിന് വേണ്ടി മാത്രം പരിശ്രമിക്കുന്നു. നമ്മൾ മുമ്പ് ചർച്ച ചെയ്തതുപോലെ എൻ്റെ ഓർമ്മയിൽ വരുന്നുണ്ട്, മറ്റാരുടെയും ഓർമ്മയിൽ വരാത്തതുകൊണ്ട് തുടരാം. മോക്ഷത്തിന് വേണ്ടി പരിശ്രമിക്കുന്ന സ്വാർത്ഥനാണ്. എന്തുകൊണ്ട്? അവനൊരു സ്വാർത്ഥതയാണ് ചെയ്യുന്നത്, സ്വന്തം മോക്ഷത്തിന് വേണ്ടി പരിശ്രമിക്കുന്നു, അതുകൊണ്ട് അന്യരുടെ മോക്ഷത്തിന് വേണ്ടി പരിശ്രമിക്കുന്നു. പരാർത്ഥത, അങ്ങനെ പരിശ്രമിക്കുന്നതിന് വേണ്ടി ഇനിയും ഒരുപാട് ജന്മം കിട്ടിയാലും ദോഷമില്ല, ഇങ്ങനെയൊക്കെയുള്ള യുക്തിവാദങ്ങൾ ആൾക്കാർ പറയുന്നു. യാമിമാം പുഷ്പിതാം വാചം, കേൾക്കുമ്പോൾ വളരെ മനോഹരമായി മന്ദബുദ്ധികൾക്ക് തോന്നും, അവരത് ഏറ്റുപറയും ചെയ്യും. പക്ഷെ അത് എന്താണോ അവിചാരരമണീയം എന്ന് പറയും. ചിന്തിക്കാതിരിക്കുന്നിടത്തോളം കാലം അത് രമണീയമാണ്, മനോഹരമാണ്, കേൾക്കാൻ ഇമ്പമുള്ളതാണ്. ചിന്തിക്കുമ്പോൾ ഈ പറയുന്ന വിഡ്ഢിത്തമാണെന്ന് മനസ്സിലാക്കും. ഭാഷകാരൻ പറയുന്നു, സാമസ്ഥ്യേന പ്രത്യേകം ശരീരം, സംസാരം ദുഃഖരൂപമാണോ? അത് ഓരോ ജീവിയും പൂർണ്ണമായും അതിനെ ത്യജിക്കേണ്ടതാണ് എന്ന്. തണ്ണീർക്ക് വേണ്ടി സ്വീകരിക്കുക എന്നുള്ളതല്ല, ഓരോ ജീവിയും അതിനെ ത്യജിക്കണം. ഇപ്പൊ സുഖവും ദുഃഖവും ഉള്ളപ്പോൾ അതിന് ദുഃഖരൂപം എന്തുകൊണ്ട് പറഞ്ഞു? കാരണം ഇതിൽ നിന്നുള്ള മോചനത്തെ അപേക്ഷിച്ചാ പറഞ്ഞത്. എന്താണോ പരമാനന്ദ അദ്വയ, പരമാനന്ദ അദ്വയ സ്വരൂപമാണ്, പരമാനന്ദ അദ്വയ സ്വരൂപമാണ് മോക്ഷം എന്ന് പറയുന്നത്. ഇതിൽ നിന്നുള്ള മോചനം, ആ പരമാനന്ദ അദ്വയ സ്വരൂപമാകുന്ന മോക്ഷം എന്ന് പറയുന്നത് ഓരോ ജീവനും അവകാശപ്പെട്ടതാണ്. അത് തന്റെ വാസ്തവ സ്വരൂപമാണ്. താൻ യത്നിച്ച് സാധിക്കേണ്ടതാണ്, അല്ലെങ്കിൽ സ്വാഭാവികമായി അതിലേക്ക് തന്നെ സർവജീവന്മാർ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനോട് താരതമ്യപ്പെടുത്തിയിട്ടാണ് പറയുന്നത് സംസാരം ദുഃഖരൂപമാണ്. അപ്പൊ ഇവിടുത്തെ സുഖവും വളരെ തുച്ഛമാണ്. പരമാനന്ദ അദ്വയമായിരിക്കുന്ന മോക്ഷാവസ്ഥയോട് ഇതിനെ താരതമ്യപ്പെടുത്തുന്നു. അതിനെ അപേക്ഷിച്ചാണ് പറയുന്നത് ഇവിടുത്തെ സുഖദുഃഖങ്ങളെ മറ്റാരുടെയെങ്കിലും സുഖദുഃഖങ്ങളോട് താരതമ്യപ്പെടുത്തിയിട്ടല്ല പറയുന്നു, അങ്ങനെയല്ല പറയുന്നു. മഹത്തുക്കൾ എന്ത് ചെയ്യുന്നു? ആ സംസാരത്തിൽ നിന്നുള്ള ആത്യന്തികമായ മോചനത്തിന് വേണ്ടി, പരമാനന്ദ അദ്വയ രൂപത്തിലുള്ള മോചനത്തിന് വേണ്ടി സഹായിക്കുന്നു ജീവന്മാരെ, ആണ് ഗുരുക്കന്മാർ. അതാണ് മുഖ്യം. അതിന് പകരമായിട്ട് മറ്റൊന്നുമില്ല എന്നുള്ളത് തന്റെ തന്നെ സ്വരൂപമാണ്, തന്റെ സ്വരൂപം തന്നെയാണ്. അതിനെ പ്രാപിക്കുന്നത് സ്വാർത്ഥത അല്ല. എന്തുകൊണ്ട്? അവിടെ മാത്രമേ സ്വാർത്ഥത ഇല്ലാതാകുന്നു. പരമാനന്ദ അദ്വൈ രൂപത്തിൽ രണ്ടാമതൊന്നില്ല. അവനവിടെ ഇങ്ങനെ സ്വാർത്ഥം നിലനിൽക്കും. മോക്ഷത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നത് സ്വാർത്ഥത എന്ന് പറയുമ്പോൾ മോക്ഷത്തിനും സ്വാർത്ഥത ഉണ്ട് എന്നുള്ള അറിവില്ലായ്മ ഉണ്ടാവും, അങ്ങനെ പറയും. അവിടെ സ്വാർത്ഥതയില്ലെന്നുകൊണ്ടത് പരമാനന്ദ അദ്വൈ രൂപമാണ്. അവിടെ സ്വാർത്ഥതയില്ല, പരാർത്ഥതയില്ല, രണ്ടുമില്ല. അപ്പോ അതിനെ പ്രാപിക്കാൻ ശ്രമിക്കുന്നവരിക്കലും സ്വാർത്ഥതയല്ല. പിന്നെ മറ്റുള്ളവരുടെ സേവിക്കുന്നതിന് വേണ്ടി ഇതിനെ മാറ്റിവയ്ക്കുക എന്ന് പറയുന്നു. മോക്ഷം തൽക്കാലം മാറ്റിവെച്ചിട്ട് മറ്റുള്ളവരെ സേവിക്കുക എന്ന് പറയുന്നു, അത് അർത്ഥശൂന്യമാണ്. ഇവിടെ സേവനത്തെ പറഞ്ഞിരിക്കുന്നതിനു വേണ്ടി പരാർത്ഥമല്ല, സ്വാർത്ഥമായിട്ടാണ്. എന്തുകൊണ്ട്? മറ്റുള്ളവരെ സേവിക്കുന്നത് സ്വന്തം അന്ധക്കരണ ശുദ്ധിക്ക് വേണ്ടിയിട്ടാണ്, അതിനു വേണ്ടിയിട്ടാണ്. അതെന്തിനു വേണ്ടി? പരമാനന്ദ അദ്വയപ്രാപ്തിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ മറ്റുള്ളവരെ സേവിക്കുന്നതിന് വേണ്ടി ഒരാൾക്ക് എങ്ങനെ തന്റെ മോക്ഷത്തെ മാറ്റിവെക്കാൻ കഴിയും? പിന്നെ മറ്റുള്ളവരെ സേവിക്കുക എന്ന് പറയുമ്പോൾ അത് നിഷ്കാമമായും നിസ്വാർത്ഥമായും സംഭവിക്കുകയാണെങ്കിൽ തീർച്ചയായും അതവന്റെ അന്ധക്കരണ ശുദ്ധിക്ക് ഉപകരിക്കും. അന്ധക്കരണ ശുദ്ധിക്ക് ഉപകരിച്ചു കഴിഞ്ഞാൽ അവൻ തീർച്ചയായും മോക്ഷത്തിൽ എത്തി തന്നെ തീരും. അവിടെ എത്തിയേ പറ്റും. ചിത്തപ്രസാദം കൊണ്ട് അവന് ഈശ്വരാനുഗ്രഹം പോലെയുള്ള കാര്യങ്ങളെല്ലാം സംഭവിക്കും. അവൻ മുക്തനായിത്തീരും. അപ്പോൾ മറ്റുള്ളവരെ സേവിക്കുകയും മോക്ഷം നേടാതിരിക്കുകയും ചെയ്യുക, അതാർക്ക് സാധ്യമല്ല. അല്ല, ഒരാൾ പറയുകയാണ് ഞാൻ മറ്റുള്ളവരെ സേവിക്കാൻ വേണ്ടി മോക്ഷത്തെ മാറ്റി വെച്ചു എന്ന് പറഞ്ഞത് മറ്റുള്ളവരുടെ സേവനമല്ല, തന്റെ സേവനവും തന്റെ സ്വാർത്ഥതയാണ്. തന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യുന്നു, തന്റെ യശസ്സിന് വേണ്ടിയോ തനിക്കെന്തെങ്കിലും ആർജിക്കുന്നതിന് വേണ്ടിയോ യോഗക്ഷേമങ്ങൾക്കൊക്കെ വേണ്ടി എന്തൊക്കെ ചെയ്യുന്നു. അങ്ങനെ വരുമ്പോൾ അത് ഒരുപക്ഷെ താൻ ചെയ്യുന്നു, മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഗുണം ചെയ്യുന്നിരിക്കും. പക്ഷെ അതിൽ കൂടുതൽ ഗുണം തനിക്കായിരിക്കും ചെയ്യുന്നത്, തന്റെ യോഗക്ഷേമത്തിന് വേണ്ടിയായിരിക്കും ചെയ്യുന്നതല്ല. അത് മോക്ഷത്തിന് ഉപകരിക്കത്തില്ല എന്ന് പറഞ്ഞാൽ തനിക്ക് ഉപകരിക്കത്തില്ല. തന്റെ മോക്ഷത്തിന് ഉപകരിക്കാത്ത ഒന്ന് തനിക്ക് ഉപകരിക്കുന്നതല്ല. അന്യന്റെ സേവ, നിഷ്കാമ പ്രവൃത്തി, അത് ചെയ്യുന്നത് ഫലത്തിൽ അത് മോക്ഷത്തിന് വേണ്ടി തന്നെ. അപ്പോൾ ഒരാൾക്ക് ഒരിക്കലും അന്യന്റെ ക്ഷേമത്തിന് വേണ്ടി തന്റെ മോക്ഷത്തെ മാറ്റിവെക്കാൻ ഒക്കത്തില്ല, അതും അസംബന്ധമാണ്. അത് യുക്തിക്കോ അനുഭവത്തിനോ ശാസ്ത്രത്തിനോ ഒന്നും നിരക്കുന്ന കാര്യമില്ല. അന്യന് വേണ്ടി ഒരാൾ ചെയ്യണമെങ്കിൽ അയാൾ സ്വയം നിഷ്കാമനായാലേ പറ്റും. സ്വയം നിഷ്കാമനാകാതെ അന്യനു വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കാമന വന്നു കഴിഞ്ഞാൽ അത് തനിക്ക് വേണ്ടിയാകും, അന്യനു വേണ്ടിയല്ല. ഇപ്പൊ മോക്ഷത്തെ ആർക്കും അങ്ങനെ മാറ്റിവെക്കാൻ പറ്റത്തില്ല. ലോകത്തിൽ സുഖമുണ്ട്, അതുകൊണ്ടിത് സുഖസ്വരൂപമെന്ന് പറയാനും വയ്യ. കാരണം ദുഃഖത്തെ അനുഭവിക്കുന്നു. വാസോദുഃഖങ്ങളെ ഒഴിവാക്കി അവൻ പരമാനന്ദത്തെ പ്രാപിക്കുന്നു. അതാണ് വാസ്തവം, അതാണ് ആത്മീയത. അപ്പൊ അതിൽ പറയുക, എന്താണോ എനിക്കിവിടെ അനേക ജന്മങ്ങൾ കിട്ടിയാലും സന്തോഷമാണ്. എന്തുകൊണ്ട്? ഞാൻ ലോകത്തിന് വേണ്ടി ജീവിക്കും എന്നൊക്കെ പറയുക, ഇതൊക്കെ വെറും വായാടിത്തമാണ്, അർത്ഥമറിയാതെ പറയുന്ന കാര്യങ്ങൾ, ബുദ്ധിശൂന്യതയാണ്. അങ്ങനെയൊക്കെ പലരും പറയാറുണ്ട്, വെറും കയ്യടി വാങ്ങാൻ വേണ്ടി മാത്രം. ചിന്തിച്ചിട്ട് പറയുന്നതല്ല, ഇവിടെ ദുഃഖരൂപത്വം അതെന്ന് പറയുന്നത് എന്താണ്? സുഖത്തെ കൂടെ ചേർത്താണ്. സുഖമുണ്ടെന്നുള്ളത് പരമാർത്ഥം തന്നെ, ദുഃഖം പോലെ പരമാർത്ഥം തന്നെ. പക്ഷെ ആത്യന്തികമായ ദുഃഖം നിവൃത്തി അല്ലെങ്കിൽ ആ സുഖത്തിൽ അതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇവിടുത്തെ സുഖവും ദുഃഖം തന്നെ. അതുകൊണ്ടാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് ദുഃഖസ്വരൂപത്വ, ഇതാകെ ദുഃഖസ്വരൂപം തന്നെ. ഹാതവ്യ, ഇതിനുപേക്ഷിക്കണേ ഇതിൽ നിന്ന് സ്വാതന്ത്ര്യത്തിന് ശ്രമിക്കണം.